Vâng.
الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إنما كان قول المؤمنين إذا حكما بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون قل أطيعوا الله وأطيعوا الرسول وإن تولوا فإن وعليكم وحملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي ارتضى لهم ولا يبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك وأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون
یہ آیات سورہ نور کی ہیں. اللہ تعالیٰ فرماتا ہے کہ مومنوں کا قول جب انہیں اللہ اور اس کے رسول کی طرف بلایا جاتا ہے تاکہ وہ ان کے درمیان فیصلہ کرے یہ ہوتا ہے کہ ہم نے سنا.
ഞാൻ പാരായണം ചെയ്ത വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. അല്ലാഹു പറയുന്നു, വിശ്വാസികൾക്കിടയിൽ വല്ല കാര്യത്തിലും തീരുമാനം കൽപ്പിക്കുവാനായി അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറയുക മാത്രമായിരിക്കും അവരുടെ മറുപടി. അവർ തന്നെയാണ് വിജയികൾ. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നതായാൽ അവർ തന്നെയാണ് വിജയികൾ. നീ അവരോട് ആജ്ഞാപിക്കുന്നതായാൽ തീർച്ചയായും തങ്ങൾ അക്കാര്യം നടപ്പിലാക്കുന്നതിനായി പുറപ്പെടുന്നതാണ് എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ട സാധാരണ നിലയിൽ അറിയപ്പെട്ട അനുസരണമാണ് വേണ്ടത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞനാകുന്നു. പറയുക, അല്ലാഹുവിനെ അനുസരിക്കുക, ദൂതനെയും അനുസരിക്കുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതായാൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് മാത്രമേ അദ്ദേഹത്തിന് ബാധകമാകുകയുള്ളൂ. നിങ്ങളെ ചുമതലപ്പെടുത്തിയത് നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതായാൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വ്യക്തമായ നിലയിൽ സന്ദേശം എത്തിക്കുകയല്ലാതെ ദൈവദൂതന് വേറെ ഒരു ബാധ്യതയുമില്ല. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിനു ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ്, എന്നോട് മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുന്നതായാൽ അവർ തന്നെയാണ് ധിക്കാരികൾ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ദൈവദൂതനെ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുന്നതിനു വേണ്ടി മെയ് മാസത്തിൽ അഹമ്മദിയ ജമാഅത്തിന് ഒരു വിശേഷ ദിവസവുമുണ്ട്. അതായത് മെയ് 27-ാം തീയതി ഖിലാഫത്ത് ദിനമായി ജമാഅത്ത് ആചരിക്കുന്നു. അതിനിനി 3 ദിവസം ബാക്കിയുണ്ട് എങ്കിലും തൽസംബന്ധമായി ഞാൻ ചിലത് പറയുന്നതാണ്. 1908 മെയ് 26 അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ ഒരു ദിവസമായിരുന്നു. പലരുടെയും വിശ്വാസങ്ങളെ ഇളക്കിമറിച്ച ദിവസമായിരുന്നു. ചില പ്രകൃതങ്ങളെ അസ്വസ്ഥരാക്കിയ ദിവസമായിരുന്നു. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് അംഗങ്ങളുടെ ഹൃദയങ്ങളെയും ജമാഅത്തിനെയും വ്രണപ്പെടുത്തുന്നതിനുള്ള ദിവസമായിരുന്നു. അഹമ്മദിയ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അത്ഭുതമുളവാക്കുന്ന തരത്തിലുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദേഹവിയോഗ സമയത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനുഷ്യന് ഇത്രത്തോളം അധപതിക്കാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകും. സ്വയം മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്വയം തന്നെ റഹ്മത്തുലിൽ ആലമീന്റെ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഏതായാലും അവർ തങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ചാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മെയ് 27-ാം തീയതി അള്ളാഹുവിന്റെ വിധിയും നടപ്പിലാകുന്നു. അവന്റെ വാഗ്ദാനവും പൂർത്തിയാകുന്നു. മെയ് 27-ന് അഹമ്മദിയ ജമാഅത്തിന് ശാന്തിയുടെ സന്ദേശവുമായാണ് പുലർന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു നൽകിയ വാഗ്ദാനം പൂർത്തിയാകുന്നുവെന്ന സുവാർത്തയുമായിട്ടാണ് സമാഗതമായത്. ശത്രുക്കളെ അവരുടെ അഗ്നിയിൽ എരിയുന്നവരാക്കിക്കൊണ്ടാണ് സമാഗതമായത്. അവരുടെ സന്തോഷങ്ങളെ ചവിട്ടിമെതിക്കുന്ന ദിവസമായിട്ടാണ് കടന്നുവന്നത്. അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ദിനം ഒരു സാധാരണ ദിനമല്ല. ആ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഭൂരിഭാഗവും വളരെ നിരാശയോടുകൂടിയാണ് അഹമ്മദിയ ജമാഅത്തിനെ വീക്ഷിക്കുന്നത്. നിരാശയോടെയല്ല, മറിച്ച് അസൂയയോടുകൂടിയാണ് വീക്ഷിക്കുന്നത് എന്ന് പറയേണ്ടതാണ്. കാരണം അവരിൽ ഖിലാഫത്ത് സ്ഥാപിതമായിരിക്കുന്നു. സ്വയം തങ്ങളിൽ ഇത് സ്ഥാപിതമാക്കുന്നതിനായി അവർ പല ശ്രമങ്ങളും പലപ്പോഴും നടത്തി കഴിഞ്ഞിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ എപ്പോഴും പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തമായ കൽപ്പനയെയും നിർദ്ദേശത്തെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹും മഹദിയും വെളിപ്പെടുമ്പോൾ സ്വയം പ്രയാസമനുഭവിച്ചുകൊണ്ടും മഞ്ഞുകട്ടകളിലൂടെ മുട്ടിൽ ഇഴഞ്ഞു പോകേണ്ടി വന്നാൽ പോലും അദ്ദേഹത്തിനടുക്കൽ പോവുകയും സലാം എത്തിക്കുകയും ചെയ്യണമെന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് അത് പൂർത്തിയായാൽ വാദിക്കുന്ന ആൾ സത്യവാനായിരിക്കുമെന്നും പറഞ്ഞു തന്നു. അതിൽ ആകാശീയവും ഭൌമികവുമായ അടയാളങ്ങളുണ്ട്. പലപ്പോഴും ജമാഅത്ത് ഇവ സമർപ്പിക്കാറുണ്ട്, ജമാഅത്തിന്റെ വിരോധികൾക്ക് മുന്നിലും സമർപ്പിക്കാറുണ്ട്. അതിനാൽ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ നിഷേധികളുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒന്നുകിൽ ഭൗതിക പ്രശ്നങ്ങളുടെ കാരണത്താൽ അല്ലെങ്കിൽ നാമധാരികളായ ദീനീ പണ്ഡിതന്മാരുടെ ഭയത്താൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശങ്ങളിൽ ശ്രദ്ധിക്കാത്ത കാരണത്താൽ വാദം പുറപ്പെടുവിച്ച വ്യക്തിയെ സ്വീകരിച്ചില്ലെന്നു മാത്രമല്ല, മറിച്ച് ശത്രുതയിൽ തീവ്രത കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ദൈവ നിയോഗത്തിനോടുള്ള ഭയത്താൽ അദ്ദേഹത്തിനെതിരിൽ ഭരണകൂടം അങ്ങേറ്റം മോശവും വെറുപ്പുളവാക്കുന്നതുമായ ഭാഷയിൽ ശത്രുത വെളിപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നിയോഗിതന്റെ സമയമാണെന്ന് കാലം വിളിച്ചു പറയുന്നു എന്നറിഞ്ഞിട്ടുകൂടിയാണ് അവർ ഇത് ചെയ്യുന്നത്. അല്ലാഹു അടയാളങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു, അടയാളം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവർ അല്ലാഹുവിനാൽ നിയോഗിതരായ വ്യക്തിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ എതിർപ്പിന് ശേഷവും ഒരു പുതിയ വിപത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. എന്നാലും എതിർപ്പ് ഉപേക്ഷിക്കുന്നില്ല. ഇതിനെ അവരുടെ ദൗർഭാഗ്യമെന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സവിശേഷ ദിവസമാണ്. അതിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവചനത്തിലൂടെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായ തീയതിയോടുകൂടിയല്ല എങ്കിലും ആദ്യം വാഗ്ദത്ത മസീഹായ തന്റെ സത്യപ്രേമിയുടെ ആഗമനത്തെ സംബന്ധിച്ചും അറിയിപ്പ് നൽകുകയും പിന്നീട് ഖിലാഫത്തിനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ സംബന്ധിച്ച് വിളംബരപ്പെടുത്തിയിരുന്നു എന്നതിനേക്കാൾ വലിയ സവിശേഷത മറ്റെന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു ഹദീസ് ഉണ്ട്, ഹദ്രത്ത് ഹുസൈഫ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നിങ്ങളിൽ പ്രവാചകത്വം നിലനിൽക്കുന്നതാണ് അല്ലാഹു ഇച്ഛിക്കുന്നതുവരെ, പിന്നീട് അതിനെ എടുത്തു കളയുന്നതാണ്. പിന്നീട് പ്രവാചകത്വത്തിന്റെ പാതയിലുള്ള ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. പിന്നീട് അല്ലാഹു ഇച്ഛിക്കുമ്പോൾ അതിനെയും എടുത്തു കളയുന്നതാണ്. പിന്നീട് അവന്റെ വിധി അനുസരിച്ച് രാജഭരണം സ്ഥാപിതമാകുന്നതാണ്. അതിൽ ജനങ്ങൾ വീർപ്പുമുട്ടുന്നതാണ്. പിന്നീട് ഈ കാലഘട്ടം അവസാനിക്കുമ്പോൾ അവന്റെ മറ്റൊരു വിധി അനുസരിച്ച് അതിനേക്കാൾ ക്രൂരമായ രാജഭരണം സ്ഥാപിതമാകുന്നതാണ്. പിന്നീട് അല്ലാഹുവിന്റെ കാരുണ്യം അലയടിക്കുകയും ഈ ദുരിതപൂർണമായ കാലഘട്ടത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനെ തുടർന്ന് പ്രവാചകത്വപാതയിലുള്ള ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. അത് പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചു. ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ പ്രവാചകത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നീട് ഖിലാഫത്തെ റാഷിദയുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് പരാമർശിച്ചു. അത് പ്രവാചക പാതയിൽ മുന്നോട്ട് ഗമിക്കുന്നതായിരിക്കും. ഖിലാഫത്തെ റാഷിദ എന്നറിയപ്പെടുന്ന ഈ ആദ്യ നാല് ഖിലാഫത്തും എപ്രകാരമാണ് ഭൗതിക അന്തസ്സിനെയും പ്രൗഢിയെയും തിരസ്കരിച്ചുകൊണ്ട് കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രമായി അവന്റെ തൃപ്തിയെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഖിലാഫത്തിന്റെ കടമ നിറവേറ്റിയതെന്ന് ലോകം കാണുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അക്ഷരം പ്രതി പുലർന്നുകൊണ്ട് മുസ്ലിങ്ങളിൽ രാജഭരണം സ്ഥാപിതമായി. അതിൽ ചിലത് കൂടുതൽ ക്രൂരത കാണിച്ചിരുന്നു, ചിലത് അല്പം കുറവ് ക്രൂരത കാണിച്ചിരുന്ന ഭരണകൂടമായിരുന്നു. അങ്ങനെ ഖിലാഫത്ത് റാഷിദയ്ക്ക് ശേഷം ഈ രാജഭരണം സ്ഥാപിതമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പൂർത്തിയായി. അക്രമങ്ങളും ബലാത്കാരങ്ങളും ഈ ഭരണകൂടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചരിത്രത്തിൽ ദീനിനേക്കാൾ കൂടുതലായി ഭൗതികതയിലേക്കായിരുന്നു ഈ ഭരണകൂടങ്ങളുടെ ശ്രദ്ധ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് എപ്പോഴും സംഭവിക്കുന്നത് പോലെ അല്ലാഹു തന്റെ ദാസരുടെ മേൽ കരുണ ചൊരിയുന്നു. ഒരു ഇരുണ്ട ഘട്ടത്തിന് ശേഷം വീണ്ടും അല്ലാഹുവിന്റെ കാരുണ്യം അലയടിക്കുന്നതാണ്. ഈ പ്രയാസങ്ങളുടെ കാലഘട്ടം അവസാനിക്കുന്നതാണ്. വീണ്ടും പ്രവാചക പാതയിലുള്ള ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദരായി എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിൽ വിചിന്തനം നടത്തുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖിലാഫത്ത് റാഷിദയെ സംബന്ധിച്ച പ്രവചനവും തുടർന്നു വന്ന അല്പം ക്രൂരത കാണിക്കുന്ന ഭരണകൂടത്തെയും പിന്നീട് വന്ന ക്രൂരമായ ഭരണകൂടത്തെയും സംബന്ധിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പുലർന്നു കഴിഞ്ഞു. എന്നാൽ പ്രസ്തുത ഹദീസിന്റെ അവസാന ഭാഗം എന്തുകൊണ്ട് പുലർന്നില്ല? എല്ലാ അടയാളങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന പ്രഖ്യാപനവുമുണ്ട് അല്ലാഹുവിന്റെ. അതായത് ഇതുവരെ ഇവരുമായി കണ്ടുമുട്ടാത്ത മറ്റൊരു കൂട്ടരിലും നിയോഗിക്കുന്നതാണ്. അങ്ങനെ നുബുവത്തിന്റെ പാതയിലുള്ള ഖിലാഫത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു വീണ്ടും സജ്ജമാക്കുന്നതാണ്. പറയുന്നു, വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു. ചുരുക്കത്തിൽ, അല്ലാഹുവിന്റെ യുക്തി തീരുമാനം കൽപ്പിക്കുകയും അവന്റെ കാരുണ്യം മലയടിക്കുകയും ചെയ്തപ്പോൾ ഈ രാജഭരണത്തിൽ നിന്നും മുസ്ലിങ്ങളെ അല്ലാഹു മോചിപ്പിച്ചുകൊണ്ട് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് അല്ലാഹു സ്ഥാപിതമാക്കി. അതിനാൽ നാം അഹമ്മദികൾ സൗഭാഗ്യരാണ്. കാരണം നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ പ്രവചനത്തിന്റെ ആദ്യ ഭാഗത്തെ സാക്ഷ്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുകയും അത് പുലർന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ അവസാന ഭാഗത്തിലും വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കും പൂർത്തിയായി എന്നതിൽ നാം ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസുമുണ്ട്, അതായത് ഇതുവരെ ഇവരുമായി കണ്ടുമുട്ടിയിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരുമുണ്ടാകുന്നതാണ് എന്ന തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ അവസ്ഥകളും എല്ലാ അടയാളങ്ങളും പുലർന്നതായി കണ്ടുകൊണ്ട് ആഗതരാകേണ്ട വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹിലും മഹദിയിലും നാം വിശ്വസിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നബിയുള്ള, അതായത് അല്ലാഹുവിന്റെ നബി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരിടത്ത് പറയുന്നു, എനിക്കും മസീഹിനുമിടയിൽ ഒരു നബിയുമില്ല. പിന്നീട് ആഖിറിന മിൻഹും എന്ന വചനമനുസരിച്ച് അല്ലാഹു അവസാന കാലഘട്ടത്തിൽ നിയോഗിതരാക്കേണ്ട വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമായിട്ട് തന്നെ വിളംബരപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആഗതരാകേണ്ടുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലീനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിച്ഛായ എന്ന നിലയിൽ നിയോഗിതരായിക്കൊണ്ട് പ്രവാചകത്വ പദവി കരസ്ഥമാക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദ്രത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വരേണ്ടുന്ന വ്യക്തി ഇവരിൽ നിന്നായിരിക്കും, അനറബികളിൽ നിന്നായിരിക്കും. വിശ്വാസം അപ്രത്യക്ഷമാകുകയും കാർത്തിക നക്ഷത്രത്തോളം ഉയർന്നു പോകുന്നതും അടയാളമായി പറഞ്ഞു. അതിനെ ഈ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നുമുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വാദം പുറപ്പെടുവിച്ച കാലത്തെ വിശ്വാസത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. വിശ്വാസം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതുപോലെയായിരുന്നു. അങ്ങനെ ആ അടയാളങ്ങളെല്ലാം പൂർത്തിയായി. പുലർന്നു കഴിഞ്ഞ അടയാളങ്ങൾ വ്യക്തമാക്കുന്നത് വരേണ്ടുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് യഥാർത്ഥ സമയത്ത് തന്നെയാണ് വെളിപ്പെട്ടത് എന്നാണ്. ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഖാതമുൽ ഖുലഫാ എന്ന നിലയിൽ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിന്റെ അത്യുന്നത പദവിയിൽ ഉപവിഷ്ടരായിരുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് എന്ന നിലയിൽ അല്ലാഹു പറഞ്ഞതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലീനമായ കാരണത്താൽ നബിയുടെ പ്രതിച്ഛായയുമായി അദ്ദേഹം മുഖേന സ്ഥാപിതമായ ഖിലാഫത്ത് യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ് സ്ഥാപിതമായത്. വിശുദ്ധ ഖുർആനാകുന്ന ശരീഅത്തിനെ മുസ്ലിങ്ങളിൽ നടപ്പിലാക്കുക എന്നതാണ് അതിന്റെ ജോലി. കൂടാതെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമകൾ നിർവഹിക്കുവാനും നിർവഹിപ്പിക്കുവാനും ശ്രമിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ തങ്ങളുടെ മാർഗദീപമായി സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ജമാഅത്തിനെ അതിനനുസൃതമായി ഉപദേശിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ, അഹമ്മദിയ ഖിലാഫത്ത് ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിൽ ഖിലാഫത്തെ റാഷിദയുടെ തുടർച്ചയാകുന്നു. അള്ളാഹുവിൽ നിന്നും അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിലെ ഖിലാഫത്ത് ഒരു കാലത്തിന് ശേഷം നിലച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാലഘട്ടത്തിലെ ഖിലാഫത്ത് എന്നെന്നും നിലനിൽക്കുന്നതാണെന്ന സുവാർത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് നൽകുകയുണ്ടായി. എന്നാൽ ആർക്കാണ്? നിശ്ചയമായും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ കടമകൾ പൂർത്തിയാക്കുന്നവർക്ക്. സൂക്ഷ്മത കൈക്കൊള്ളുന്നവർക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, ആരാധനകളിൽ മുന്നേറുന്നവർക്ക്, അഹമ്മദിയ ജമാഅത്തിൽ അംഗമായിക്കൊണ്ട് അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതിന്റെ കടമകൾ പൂർത്തിയാക്കാത്ത ധാരാളം ആളുകളുണ്ട്. അതിനാൽ അള്ളാഹുവിന്റെ വിധി അവരെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഉത്തരവാദിത്വപരമായ അവരെ അഹമ്മദിയ ജമാഅത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ സ്വയം വിട്ടുപോകുന്നതായി വിളംബരപ്പെടുത്തുന്നു. എന്നാൽ ഇത്തരത്തിലുള്ളവർ വിട്ടുപോയ കാരണത്താൽ എന്നെങ്കിലും ജമാഅത്തിന് എന്തെങ്കിലും നഷ്ടം ഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടോ? ഒന്നിനു പകരമായി അല്ലാഹു ഒരു ജമാഅത്ത് തന്നെ സജ്ജമാക്കി തരുന്നു. ഉണങ്ങിയ ശാഖകൾ മുറിക്കപ്പെടുമ്പോൾ ഹരിതശാഖ മുമ്പത്തേക്കാളുപരി കിളിർക്കുന്നു. ഖിലാഫത്ത് സംവിധാനം ഇനി നിലനിൽക്കുന്നതാണ് എന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതിനാൽ അതിന്റെ സംരക്ഷണവും മേൽനോട്ടവും സ്വയം അല്ലാഹു തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാഹു തന്റെ ഏറ്റവും പ്രിയ നബിയുടെ വിളംബരത്തെ ഇല്ലാതാക്കുമെന്നത് അസാധ്യമാണ്. നിശ്ചയമായും ഈ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞു, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇൻഷാല്ലാഹ്. വിരോധികൾക്കും ദുർബല വിശ്വാസികൾക്കും ഇതിപ്പോൾ നശിച്ചു പോകുന്നതാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ പിന്തുണയോടുകൂടിയുള്ള അടയാളങ്ങൾ ജമാഅത്തിനെ ഈ ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദേഹവിയോഗമുണ്ടായപ്പോഴാണ് ഏറ്റവും ഭയാനകമായ നിലയിൽ ഹൃദയത്തെ പിടിച്ചുകൊലുക്കുന്ന തരത്തിലുള്ള അവസ്ഥ സംജാതമായത്. ശത്രുക്കൾ സന്തോഷിക്കുകയായിരുന്നു, അഹമ്മദികൾ അസ്വസ്ഥരായിരുന്നു. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജമാഅത്തിനെ മുമ്പേ തന്നെ അതിനായി സജ്ജരാക്കിയിരുന്നു. ആ മഹാത്മാവ് പറഞ്ഞിരുന്നു, ഇത്തരമൊരു ഘട്ടം സമീപസ്ഥമാണെന്ന് അല്ലാഹു വീണ്ടും വീണ്ടും എന്നെ അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ അതിൽ നിരാശരും അസ്വസ്ഥരും ആകേണ്ട ആവശ്യമില്ല. അൽ വസീയത്ത് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതുന്നതും ഇതിൽ പരിഭ്രമിക്കരുത് എന്നുതന്നെയാണ്. പ്രസ്തുത ഗ്രന്ഥത്തിൽ തന്റെ ഇഹലോകവാസം വെടിയുന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിനോടൊപ്പം തന്നെ ജമാഅത്തിന്റെ ആത്മീയവും സാമ്പത്തികവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അതിന്റെ സ്ഥാപനത്തെക്കുറിച്ചും അത് എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കുമെന്നുള്ള സുവാർത്തയും നൽകുന്നുണ്ട്. പറയുന്നു, പരിഭ്രമിക്കരുത്. ജമാഅത്തിന് വിജയം നൽകുമെന്നത് എന്നോടുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. കാരണം ഈ ജമാഅത്തിന്റെ വിജയത്തെ സംബന്ധിച്ചും ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതിനെ സംബന്ധിച്ചും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയിട്ടുണ്ട്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുതുന്നു, ധാരാളം അപകടങ്ങൾ സംഭവിക്കുമെന്നും പല വിപത്തുകളും ഭൂമിയിൽ ഇറങ്ങുമെന്നും അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ ചിലത് എന്റെ ജീവിതകാലത്തും ചിലത് എന്റെ കാലശേഷവും വെളിപ്പെടുന്നതാണ്. ഈ പ്രസ്ഥാനത്തിന് അവൻ പരിപൂർണമായ അഭിവൃദ്ധി നൽകുന്നതാണ്. ചിലത് എന്റെ കൈകളാലും ചിലത് എന്റെ കാലശേഷവും. പറയുന്നു, ചുരുക്കത്തിൽ രണ്ടു വിധത്തിലുള്ള ദിവ്യശക്തി പ്രഭാവങ്ങളാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഒന്നാമതായി, പ്രവാചകന്മാരുടെ കരങ്ങളിലൂടെ സ്വയം തന്റെ ദിവ്യശക്തിയുടെ ഹസ്തം പ്രകടമാക്കുന്നു. രണ്ടാമതായി, പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ശത്രുക്കൾ ശക്തി ആർജിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നുവെന്ന് കരുതപ്പെടുകയും ജമാഅത്ത് നാമാവശേഷമാകുമെന്നും ശത്രുക്കൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന സമയത്ത്. കൂടാതെ ജമാഅത്തിലെ അംഗങ്ങൾ അങ്കലാപ്പിലകപ്പെടുകയും അവരുടെ സ്ഥിരചിത്തതയ്ക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പല ഹതഭാഗ്യരും പിന്തിരിഞ്ഞു പോകാൻ സന്നദ്ധരാകുന്നു. അപ്പോൾ അല്ലാഹു തന്റെ അതിമഹത്തായ ദിവ്യശക്തി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തിനെ സംരക്ഷിക്കുന്നു. പറയുന്നു, രണ്ടാമത്തെ ദിവ്യ തേജസ്സിനെ ദർശിക്കേണ്ടതും നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. അതിന്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ്. കാരണം അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്തിനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. പറയുന്നു, ഞാൻ പോയാൽ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയായേക്കും. ബറാഹിനെ അഹമ്മദിയയിലെ അല്ലാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെ കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെ പറ്റിയാകുന്നു. അല്ലാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം കഴിഞ്ഞ 105 വർഷങ്ങളായി അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം പുലർന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നവരാണ്. ജമാഅത്തിൽ വിവിധ ഘട്ടങ്ങൾ വന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് തന്റെ വിജയ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ദ്രുതഗതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് ശത്രുക്കൾ മർദ്ദനങ്ങളും അക്രമങ്ങളും കൊണ്ട് ദുരിതപൂർണമാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് അള്ളാഹു വിജയത്തിന്റെ അഭൂതപൂർവമായ മാർഗങ്ങൾ തുറന്നു തരുന്നു. മാത്രമല്ല, ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന രാജ്യത്തെ ജമാഅത്ത് അംഗങ്ങളുടെ വിശ്വാസങ്ങളെ സുദൃഢമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്റെ എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടായിട്ടുകൂടി എപ്രകാരമാണ് അള്ളാഹു ജമാഅത്തിനെ വിജയങ്ങളുടെ രാജമാർഗങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞാൻ കാണുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ കൂടുതൽ ദൃഢമായ വിശ്വാസം ജനിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ പരിപൂർണമാകുന്നു. നിശ്ചയമായും അള്ളാഹുവിന്റെ കരങ്ങൾ തന്നെയാണ് ജമാഅത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹു ആരെയാണോ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അള്ളാഹു തന്റെ സഹായങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇൻഷാല്ലാ. അഞ്ചാം ഖിലാഫത്ത് സ്ഥാപിതമായതോടൊപ്പം തന്നെ അള്ളാഹു തന്റെ പ്രവർത്തന സാക്ഷ്യത്തെയും വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും ഇസ്ലാമിന്റെ പുനർജീവനത്തിന്റെ കാലഘട്ടത്തിൽ ഖിലാഫത്ത് ശാശ്വതമായിരിക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസന്റെ വചനവും നിശ്ചയമായും അള്ളാഹുവിന്റെ വിധിയാണ്. ഭാവിയിലും ഈ വ്യവസ്ഥിതി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നതാണ് ഇൻഷാല്ലാ. എന്നാൽ ഖിലാഫത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നവരുടെ ചില അടയാളങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാരായണം ചെയ്ത സൂക്തങ്ങളിൽ അള്ളാഹു അതിന്റെ എല്ലാം വിവരണങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഖിലാഫത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നവർക്ക് അനിവാര്യമാകുന്നു. അള്ളാഹു പറയുന്നു, തീരുമാനം കൽപ്പിക്കുന്നതിനായി വിശ്വാസികളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കുമ്പോൾ അവരുടെ മറുപടി ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നതായിരിക്കും. പറയുന്നു, ഇവർ തന്നെയാണ് വിജയികൾ, അവരാണ് വിജയം ദർശിക്കുക. ഇവിടെ ആരാധനകളുടെയും കേവലം ദീനീ കാര്യങ്ങളുടെയും പരാമർശം മാത്രമല്ല ഉള്ളത് തുടക്കത്തിൽ, മറിച്ച് വിശുദ്ധ ഖുർആന്റെ വാദം ഇതിൽ എവിടെയെല്ലാം അള്ളാഹുവിനോടുള്ള കടമകളെ കുറിച്ചുള്ള വിവരണമുണ്ടോ അവിടെയെല്ലാം ദാസരോടുള്ള കടമകളെയും കുറിച്ചുള്ള വിവരണമുണ്ടെന്നുള്ളതാണ്. സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള വിവരണവുമുണ്ട്, ഭരണവ്യവസ്ഥിതിയെക്കുറിച്ചുള്ള വിവരണവുമുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു പരിപൂർണ ജീവദായക ഗ്രന്ഥമാകുന്നു. തങ്ങളുടെ ഭൌതിക പ്രശ്നങ്ങളിൽ, കലഹങ്ങളിൽ ജമാഅത്ത് വ്യവസ്ഥിതിയെ നിരാകരിച്ചുകൊണ്ട് ഭൌതിക കോടതികളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും മുന്നറിയിപ്പുണ്ട്. ശരീഅത്തിനെയും നിയമങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുവാനാണ് ജമാഅത്ത് വ്യവസ്ഥിതി ശ്രമിക്കാറുള്ളത്. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളും ഭാര്യ ഭർത്തൃ തർക്കങ്ങളും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും ജമാഅത്ത് വ്യവസ്ഥിതിയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയും പിന്നീട് കോടതികളിൽ നിന്ന് അവർക്ക് പ്രതികൂലമായ വിധി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലാഭമോ ലഭിക്കാതെ വരുമ്പോൾ അവർ ജമാഅത്തിലേക്ക് മടങ്ങുന്നു എന്നതിൽ നിന്നും അവരുടെ ദുർഭാവനയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരാളുടെ ദൌർബല്യത്തെയും വിശ്വാസത്തെയും വെളിപ്പെടുത്തുന്നത് ഇത്തരം അവസ്ഥകളാണ്. അള്ളാഹു പറയുന്നു, തങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനത്തിനനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. തങ്ങളുടെ തീരുമാനം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനങ്ങൾക്ക് അനുഗുണമാക്കുവാനാണ് ജമാഅത്ത് വ്യവസ്ഥിതി പരിശ്രമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ചില അവസരങ്ങളിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഖുർആനും സുന്നത്തിനും അനുസരിച്ച് തീരുമാനം കൽപ്പിക്കാത്ത ജമാഅത്ത് വ്യവസ്ഥിതിയുടെ വിഭാഗത്തിന് ഞാൻ താക്കീത് നൽകുകയാണ്. അവർ തെറ്റുകാരാകുന്നതോടൊപ്പം തന്നെ ജമാഅത്ത് വ്യവസ്ഥിതിയിൽ നിന്നും ഖിലാഫത്തിൽ നിന്നും മറ്റുള്ളവരെ അകറ്റുന്നതിനും കാരണക്കാരാകുന്നു. നീതിയിലധിഷ്ഠിതമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ജോലിയും അള്ളാഹു ഖിലാഫത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് വളരെയധികം വിശാലത കൈവരിച്ചിട്ടുണ്ട്. അതിനാൽ കാലത്തിന്റെ ഖലീഫയ്ക്ക് എല്ലായിടത്തും എത്തിച്ചേരുവാനും എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് കൈകാര്യം ചെയ്യുവാനും അസാധ്യമാണ്. ഭാവിയിൽ ഇൻഷാല്ല കൂടുതൽ വിശാലത കൈവരിക്കുന്നതോടൊപ്പം അക്കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതിനാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നവരും ഭാരവാഹികളും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തീരുമാനം കൽപ്പിക്കുന്നില്ല എങ്കിൽ അവർ കാലത്തിന്റെ ഖലീഫയ്ക്കും ദുഷ്പേരുണ്ടാക്കുന്നവരായി തീരുന്നതാണ്. അള്ളാഹുവിന്റെ പക്കൽ സ്വയം കുറ്റക്കാരാകുന്നതോടൊപ്പം കാലത്തിന്റെ ഖലീഫയെയും കുറ്റക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ പ്രത്യേകിച്ച് കാളിമാരും തീരുമാനം കൽപ്പിക്കുന്നതിനായി ഉത്തരവാദപ്പെടുത്തപ്പെട്ട ഭാരവാഹികളും അമീറുമാരും നീതിയിൽ നിലനിന്നുകൊണ്ട് ഖിലാഫത്തിന്റെ സുദൃഢതയ്ക്ക് കാരണക്കാരാകുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. ഖിലാഫത്തിന്റെ സുദൃഢതയ്ക്ക് കാരണക്കാരാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഭാരവാഹികളായ ഇവർ തന്നെയാണ് ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ തായ്വേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. പരിപൂർണമായും അള്ളാഹുവിന്റേതായി തീരുകയും അവന്റെ ഭയഭക്തിയെ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു വിജയിപ്പിക്കുന്നതാണ്. അവർ ജമാഅത്ത് വ്യവസ്ഥിതിയെയും ഖിലാഫത്ത് വ്യവസ്ഥിതിയെയും പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിൽ തലകുനിച്ച് നിൽക്കുന്നവരായിരിക്കും. ഇവിടെ ഞാൻ എല്ലാ ഭാരവാഹികളോടും കാളിമാരുൾപ്പെട്ട തീരുമാനം കൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളെ നീതിയിൽ നിന്നകറ്റുന്നതോ സൂക്ഷ്മതയിൽ നിന്നകന്നതോ ആയ ഒന്നും തന്നെ പറയരുത്. കാലത്തിന്റെ ഖലീഫയുടെ പ്രാതിനിധ്യത്തെ ശരിയായ നിലയിൽ നിറവേറ്റുന്നതിനായി ശ്രമിക്കുക. അല്ലായെങ്കിൽ പിടിക്കപ്പെടുന്ന ഒരു സമയം വരുന്നതാണ്. ഭൗതിക നടപടികൾക്കൊപ്പം അള്ളാഹുവിന്റെ കോപത്തിനും പാത്രമാകുന്നു. അതിനാൽ ഇത് എല്ലാ ഭാരവാഹികളും ഭയപ്പെടേണ്ടതാണ്. കേവലം ഭാരവാഹിയാകുക എന്നതല്ല ഭാരവാഹിത്വം, മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാകുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നു, അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന വാദമുണ്ടെങ്കിൽ, അവന്റെ റസൂലിനെ വിശ്വസിക്കുന്നു എന്ന വാദമുണ്ടെങ്കിൽ, മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നു എന്ന വാദമുണ്ടെങ്കിൽ, ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന വാദമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും എല്ലാ കൽപ്പനകളെയും പ്രാവർത്തികമാക്കുക. കാലത്തിന്റെ ഇമാം നിങ്ങളോട് പറഞ്ഞത് പ്രാവർത്തികമാക്കുക. കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. അതില്ലെങ്കിൽ നിങ്ങളുടെ ശബദം ചെയ്യലും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള വീരവാദങ്ങളും നിരർത്ഥകങ്ങളാണ്. അള്ളാഹുവിന് നിങ്ങളുടെ ഹൃദയങ്ങളുടെ അവസ്ഥ അറിയാം. നിങ്ങൾ എന്താണ് പറയുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അവൻ അറിയുന്നു. കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ തീരുമാനങ്ങളെയും അനുസരിക്കൽ ബാധ്യതയായി മനസ്സിലാക്കുന്നതാണെന്ന് എല്ലാ ഇജ്തിമാകളിലും നാം ഏറ്റുപറയാറുണ്ട്. എന്നാൽ ചില നിസ്സാര കാര്യങ്ങളിൽ പോലും നിഷ്കർഷത പാലിക്കുന്നില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ പോലും അനുസരിക്കാൻ ശ്രമിക്കുന്നില്ല. ഏറ്റവും താണ നിലവാരം കരസ്ഥമാക്കാൻ പോലും ശ്രമിക്കുന്നില്ല. ഇനി ഞാനൊരു ഉദാഹരണം നൽകാം. ഇവിടെ സ്ത്രീകളുടെ ജലസ നടന്നു, പല കാര്യങ്ങളുമുണ്ട്, മറ്റു ചില കാര്യങ്ങളും മുന്നിൽ വന്നേക്കാം. ഏതായാലും സ്ത്രീകളുടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എന്റെ മുന്നിലുള്ളത്. ഈ പാശ്ചാത്യ നാടുകളിൽ വസിക്കുന്ന നമ്മുടെ ഓരോ സ്ത്രീയുടെയും വസ്ത്രം ലജ്ജയിൽ അധിഷ്ഠിതമായ വസ്ത്രമായിരിക്കണമെന്നതിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഹിജാബ് കൊണ്ട് എപ്പോഴും തങ്ങളെ മറക്കണമെന്നും പറഞ്ഞിരുന്നു. ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, ഇത് നിസ്സാര കൽപ്പനയല്ല, വിശേഷ കൽപ്പനയായിട്ടാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ അല്പനേരത്തിന് ശേഷം ഞാൻ കാണുന്നത് ഇതിലേക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. മാത്രമല്ല ചില സ്ത്രീകൾ അവരുടെ പർദകൾ പള്ളിയിൽ ഉപേക്ഷിച്ച് പോയതായും കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അവർക്ക് ലജനകൾ ഫലമായി നിക്കാബ് ധരിപ്പിച്ചതായിരിക്കാം, ലജനകളിൽ നിന്ന് ലഭിച്ച പർദയായിരിക്കാം. വൃത്തിയാക്കുന്നവർ അത് ഒരുമിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ലജ്ജയുടെ കൽപ്പന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ളതാണ്. എന്നാൽ സ്ത്രീകളോട് ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ സ്വയം സംരക്ഷിക്കുക എന്നതാണ്. കാരണം പുരുഷന്മാരുടെ ദൃഷ്ടികൾ കടിഞ്ഞാണില്ലാത്തതാണ്. ഈ കൽപ്പന രണ്ടു കൂട്ടരുടെയും നന്മയ്ക്കായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിലാർക്കും യാതൊരു ചെലവുമില്ല, പരിശ്രമവുമില്ല. ഭൗതികത മുൻപന്തിയിലായ കാരണത്താലാണ് ഇതിലേക്കാരും ശ്രദ്ധിക്കാത്തത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചാൽ വിജയിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു പറയുന്നു, റസൂലിന്റെ ജോലി സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ വ്യക്തമാക്കി കേൾപ്പിക്കുക എന്നതാണ്. അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നേർമാർഗം കരസ്ഥമാക്കുന്നവരാകും, ബൈഅത്തിന്റെ കടമ പൂർത്തിയാക്കുന്നവരിൽ ഉൾപ്പെടുന്നതാണ്. അല്ല എങ്കിൽ അള്ളാഹുവിന് സ്വയം അറിയാവും. അഹമ്മദിയായി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ജനിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കേണ്ട. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, സൽക്കർമ്മങ്ങളില്ലായെങ്കിൽ കേവലം എന്റെ ബൈഅത്ത് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. നമസ്കാരം ഒരു അടിസ്ഥാന കൽപ്പനയാണ്, മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞതാണിത്. എന്നാൽ ഇതിലും നമ്മുടെ ചില നല്ല പ്രവർത്തകർ അലസത കാണിക്കാറുണ്ട്. ചില ഭാരവാഹികൾ അവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും, ഇവിടെ ജമാഅത്തിൽ വരുമ്പോൾ വളരെ ഭയഭക്തിയോടെ നമസ്കരിക്കും. എന്നാൽ അവരുടെ ഭാര്യമാർ പറയുന്നത് അവർ വീട്ടിലുള്ളപ്പോൾ നമസ്കരിക്കാറില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഒരു സുപ്രധാന കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ അതും ചെയ്യും ഇതും ചെയ്യും എന്ന വാദം തന്നെ വ്യർത്ഥമാണ്. ആദ്യം സ്വന്തം അവസ്ഥയെ നേരെയാക്കുക, പിന്നീട് അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതിനായി ഒരു പ്രത്യേക ശ്രമമുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന കടമ നിർവഹിക്കുന്ന വിശ്വാസി എന്ന് പറയപ്പെടാൻ സാധിക്കുക. അങ്ങനെയാകുമ്പോൾ വിശ്വാസത്തിൽ ഉന്നതി പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകും. അപ്പോഴാണ് ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആരാധന നിർവഹിക്കുകയും എല്ലാ സൃഷ്ടി പൂജകളിൽ നിന്നും അകന്നിരിക്കുകയും ഖിലാഫത്തിന്റെ രൂപത്തിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ കൃതജ്ഞത കാണിക്കുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഖിലാഫത്തിൽ നിന്ന് അവർക്കാണ് അനുഗ്രഹം ലഭിക്കുക. അവരുടെ ഭയത്തെയാണ് അള്ളാഹു സമാധാനത്തിലേക്ക് പരിവർത്തിക്കുക. അഹമ്മദിയത്തിൽ അള്ളാഹു ഈ വ്യവസ്ഥിതി നടപ്പിലാക്കി എന്ന് ഞാൻ പറയുകയുണ്ടായി. മറ്റൊരിടത്തും ഈ വ്യവസ്ഥിതി നടപ്പിലാകുന്നതല്ല. അഹമ്മദികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭാഗ്യവാന്മാരാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച കാരണത്താൽ ഖിലാഫത്തിന്റെ അനുഗ്രഹത്തിൽ പങ്കാളികളായി. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം സ്വാഭാവികമാണെന്നത് എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ നിബന്ധനകൾ പൂർത്തിയാകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിന്റെ പരിണത ഫലവും ലഭ്യമാകുന്നു. ഭയത്തിന്റെ അവസ്ഥയും സമാധാനത്തിലേക്ക് മാറുന്നതാണ്. ജമാഅത്ത് അംഗങ്ങൾ ഇത് നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അള്ളാഹു അഹമ്മദികളുടെ സമാധാനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് അന്യരും കാണുകയുണ്ടായി. ഇത് രാത്രി 11 മണിക്കും കാണാൻ സാധിക്കുന്നു. ഞാനിത് മുമ്പും പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ്. 5-ാം ഖിലാഫത്തിന്റെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അഹമ്മദികളുടെ അവസ്ഥ അന്യർക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ജമാഅത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് കാണാം എന്ന പ്രതീക്ഷയിലാണ് ചിലർ കഴിഞ്ഞിരുന്നത്. എന്നാൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനം വളരെ പ്രൗഢ ഗംഭീരമായ നിലയിൽ പൂർത്തിയാകുകയുണ്ടായി. അതുകൊണ്ട് ലോകം അന്താളിച്ചുപോയി. MTA കാരണത്താൽ അന്യരും അത് കണ്ടു. ഭയത്തിന് പകരമായി എങ്ങനെയാണ് സമാധാനം ലഭിച്ചത് എന്ന് നമ്മുടെ ഒരു അഹമ്മദിയുടെ സുഹൃത്തായ ഒരു അനഹമ്മദി സുഹൃത്ത് പറയുകയുണ്ടായി. നിങ്ങൾ സത്യവാന്മാരാണെന്ന് ഞാൻ പറയില്ല, എന്നാൽ ഈ രംഗങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തന സാക്ഷ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നാൽ വിശ്വസിക്കില്ല. എല്ലാം കണ്ടിട്ടും സ്വന്തം ദുർവാശിയിലും ഷാഢ്യത്തിലും നിലകൊള്ളുന്നവരുമുണ്ട്. പാകിസ്ഥാനിൽ ഇക്കാലത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പര വെളിപ്പെടുത്തുന്നത് അഹമ്മദികൾ അഭിവൃദ്ധിക്കുമേൽ അഭിവൃദ്ധി കൈവരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരുടെ മൈതാനം വിശാലമായി കൊണ്ടിരിക്കുകയാണ്. അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ലാതാകുന്നില്ല. എങ്ങനെയാണ് ഇവരെ നശിപ്പിക്കുക എന്ന ചിന്തയിലാണ്. എന്നാൽ അവരോട് ഞാൻ പറയുന്നു, അല്ലയോ അഹമ്മദത്തിന്റെ ശത്രുക്കളെ, ഞങ്ങളുടെ രക്ഷാധികാരിയും വഴികാട്ടിയും സർവ്വശക്തികളുടെയും അധിപനായ അള്ളാഹു ആകുന്നു. അവൻ നിങ്ങൾക്കൊരിക്കലും വിജയം നൽകുന്നതല്ല. ഇസ്ലാമിന്റെ പുരോഗതി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ഇനി ലോകത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദാസരായിരിക്കും പാറി പറത്തുക. പ്രവാചക പാതയിലുള്ള ഖിലാഫത്തിൽ ദൃഢവിശ്വാസമുള്ളവരാണ് പാറി പറത്തുക. ഇത് ഖിലാഫത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് ജമാഅത്തിന്റെ കണ്ണികളിലാണ് ഓർക്കപ്പെട്ടിരിക്കുന്നത്. അവർ അള്ളാഹുവിന്റെ പാശത്തെയാണ് പിടിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഒരു പരിശ്രമത്തിനും ഒരു ദ്രോഹത്തിനും ഒരു അക്രമത്തിനും ഒരു ഭരണകൂടത്തിന്റെ പിൻബലത്തിനും അഹമ്മദിയ ഖിലാഫത്തിനെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തിന് നകറ്റാൻ സാധിക്കില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ പുരോഗതി തടയാനും സാധ്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ സൂക്ഷ്മത കൈക്കൊള്ളുകയും ആരാധനകളെ നിലനിർത്തുകയും സാമ്പത്തിക ത്യാഗത്തിൽ മുന്നേറുകയും ചെയ്യേണ്ടുന്നത് ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വർഷിക്കുന്നതിന് കാരണമാകുമെന്നത് എല്ലാ ജമാഅത്തുകളും ഓർക്കേണ്ടതാണ്. അതിനായി കഠിന പ്രയത്നം എല്ലാവർക്കും അനിവാര്യമാണ്. അപ്പോഴേ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അവകാശികളാകുകയുള്ളൂ. ഖിലാഫത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അൽ വസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള ചില ഉദ്ധരണികൾ ഞാൻ ഇനി കേൾപ്പിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അനുകമ്പ കാണിച്ചുകൊണ്ടും സ്വന്തം ആത്മാക്കളെ പവിത്രപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അംശം സ്വാംശീകരിക്കേണ്ടതാണ്. കാരണം പരിശുദ്ധാത്മാവില്ലാതെ കണ്ട് യഥാർത്ഥ ദൈവഭക്തി കരസ്ഥമാക്കാൻ സാധ്യമല്ല. ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിന് ശാരീരിക പരിപൂർണമായും പരിത്യജിച്ച് ഏറ്റവും ഇടുങ്ങിയ മാർഗം സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന ലൌകിക സുഖഭോഗങ്ങളിൽ വഞ്ചിതരാകരുത്. അള്ളാഹുവിന് വേണ്ടി കൈപ്പേറിയ ജീവിതം വരിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി സംപ്രീതമാകുന്ന വേദന അവൻ അനിഷ്ടപ്പെടുന്ന ആനന്ദത്തെക്കാൾ ഉത്തമമാണ്. ദൈവപ്രീതി ലഭ്യമാകുന്ന പരാജയം ദൈവകോപത്തിന് കാരണമാകുന്ന വിജയത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവകോപത്തിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹത്തെ വർജിക്കുക. നിങ്ങൾ പരിശുദ്ധ ഹൃദയത്തോടുകൂടി അവനിലേക്ക് അടുക്കുകയാണെങ്കിൽ അവൻ എല്ലാ മാർഗങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നഷ്ടം വരുത്താൻ ഒരു ശത്രുവിനും സാധിക്കുകയില്ല. നിങ്ങൾക്ക് മുന്നിൽ മരണത്തിന് ദൃശ്യം പ്രകടമാകും വിധം നിങ്ങൾ നിങ്ങളുടെ തൃപ്തികളെയും നിങ്ങളുടെ സുഖാനുഭൂതികളെയും നിങ്ങളുടെ അന്തസ്സിനെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ജീവനെ പോലും ത്യജിച്ചുകൊണ്ട് അവന്റെ പാതയിൽ കൈപ്പേറിയ ജീവിതം നയിക്കുന്നത് മുഖേനയല്ലാതെ നിങ്ങൾക്ക് മറ്റു വിധത്തിലൊന്നും ദൈവപ്രീതി കരസ്ഥമാക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഓമന പൈതലിനെ പോലെ ദൈവത്തിന്റെ മടിത്തട്ടിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് കടന്നു കഴിഞ്ഞ ഭക്തന്മാരുടെ അനന്തരാവകാശികളാക്കപ്പെടുന്നതുമാണ്. സർവ്വവിധ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതാണ്. പക്ഷേ ഇത്തരക്കാർ വളരെ വിരളമാണ്. അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, തഖ്വ അതായത് ഭയഭക്തി എന്ന ചെടി ഹൃദയത്തിലാണ് നടേണ്ടത്. തഖ്വ പരിപോഷിപ്പിക്കപ്പെടുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് മുഴുവൻ തോട്ടവും സേചനം ചെയ്യപ്പെടുന്നത്. തഖ്വയാകുന്ന തായ്വേര് ഇല്ലെങ്കിൽ സർവവും നിഷ്ഫലമാണ്. അത് നിലനിൽക്കുകയാണെങ്കിൽ എല്ലാം നിലനിൽക്കുന്നതുമാണ്. സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത നാവുകൊണ്ട് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നുവെന്ന നിരർത്ഥകമായ വാദം കൊണ്ട് മനുഷ്യന് എന്ത് പ്രയോജനമാണുള്ളത്? നോക്കുക, ഞാൻ സത്യമായും പറയുന്നു, ദീനിന്റെ കൂടെ ഭൗതികത കലർത്തുന്നവൻ നാശമടഞ്ഞവനാകുന്നു. ആരുടെ ഉദ്ദേശങ്ങളാണോ പൂർണമായും അള്ളാഹുവിനല്ലാതെ കുറച്ച് അള്ളാഹുവിനും കുറച്ച് ഭൗതികതയ്ക്കുമായിട്ടുള്ളത്, അത്തരം ആത്മാക്കളോട് നരകം സമീപസ്ഥമാണ്. ഭൗതികതയുടെ ഒരു അണു മാത്രമെങ്കിലും തങ്ങളുടെ ഉദ്ദേശത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ആരാധനകളും വ്യർത്ഥമാകുന്നു. പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ മരണം സ്വയം വരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വെളിപ്പെടുകയും കൂടാതെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതുമാണ്. നിങ്ങൾ താമസിക്കുന്ന ഭവനം അനുഗ്രഹീതമായിരിക്കും. അതിന്റെ ചുവരുകൾക്കുമേൽ ദൈവകാരുണ്യം വർഷിക്കപ്പെടുന്നതുമാണ്. ഇത്തരം വ്യക്തി താമസിക്കുന്ന പട്ടണവും അനുഗ്രഹപൂർണമായിരിക്കും. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മരണവും നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളുടെ ലാളിത്യവും നിങ്ങളുടെ തീക്ഷ്ണതയും അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരുകയും എല്ലാവിധ ആപദ്ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ ഒരുങ്ങാതെ അവനുമായി ബന്ധം വിച്ഛേദിക്കാതെ മുന്നോട്ട് ഗമിക്കുകയുമാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സമുദായമായി തീരുന്നതാണെന്ന് ഞാൻ തികച്ചും സത്യമായി പറയുന്നു. ഞാനൊരു മനുഷ്യനായിരിക്കുന്നത് പോലെ നിങ്ങളും മനുഷ്യരാകുന്നു. എന്റെ ദൈവം തന്നെയാകുന്നു നിങ്ങളുടെ ദൈവം. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ പരിശുദ്ധ ശക്തികളെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് കുനിയുകയാണെങ്കിൽ നോക്കുക, നിങ്ങൾ അവന്റെ ഒരു ഭക്ത സമുദായമായി തീരുമെന്ന് ഞാൻ അവന്റെ ഇംഗിതമനുസരിച്ച് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ പ്രതാപം സ്വന്തം ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക. അവന്റെ ഏകത്വത്തിന്റെ ശബദം വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ചെയ്തു കാണിക്കുവിൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും അവന്റെ അനുഗ്രഹാശിസ്സുകളും പ്രാവർത്തിക രൂപേണ നിങ്ങളുടെ മേൽ പ്രകടമാകുന്നതാണ്. വിദ്വേഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. മുഴു മനുഷ്യകളോടും സത്യസന്ധമായ അനുകമ്പയോടുകൂടി പെരുമാറുക. നന്മയുടെ എല്ലാ വഴികളും സ്വായത്തമാക്കുക. ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് അറിയില്ലല്ലോ. പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സുവാർത്ത നൽകുന്നു, ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള രംഗം ഒഴിഞ്ഞുകിടക്കുകയാണ്. എല്ലാ ഓരോ സമുദായവും ഭൌതികതയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ലോകത്തിനു ശ്രദ്ധയുമില്ല. സർവശക്തിയോടും കൂടി ഈ കവാടത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ നൈപുണ്യം പ്രകടമാക്കുന്നതിനും അള്ളാഹുവിൽ നിന്ന് പ്രത്യേക സമ്മാനം നേടുന്നതിനുമുള്ള സന്ദർഭമാണിത്. അള്ളാഹു നിങ്ങളെ വ്യർത്ഥമാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ ദൈവിക കരങ്ങളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട ഒരു ബീജമാകുന്നു. ഈ ബീജം വളരുകയും പുഷ്പിക്കുകയും നാനാ ഭാഗങ്ങളിലേക്ക് അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും വിധം ഒരു വടവൃക്ഷമായി തീരുകയും ചെയ്യുമെന്നും ദൈവം അരുൾ ചെയ്യുന്നു. ദൈവിക വചനങ്ങൾ വിശ്വസിക്കുകയും ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന ആപത്തുകളിൽ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. എന്തുകൊണ്ടെന്നാൽ ആരാണ് ഭയത്തിൽ സത്യവാൻമാരെന്നും ആരാണ് അസത്യവാന്മാരെന്നും ദൈവം പരീക്ഷിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭൗതികതയുടെ കലർപ്പില്ലാത്ത സത്യവിശ്വാസം, കാപട്യവും ഭീരുത്വവും കൊണ്ട് പൊടി പുരളാത്ത സത്യവിശ്വാസം, അനുസരണത്തിന്റെ ഒരു മേഖലയും ഒഴിഞ്ഞുപോയിട്ടുള്ള സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ ദൈവത്തിന്റെ ഇഷ്ട ജനമാകുന്നു. ഇവരുടെ പാദങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു എല്ലാവർക്കും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ജമാഅത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ പൂർത്തിയാക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. അഹമ്മദിയ ഖിലാഫത്തുമായി യഥാർത്ഥവും ആത്മാർത്ഥവുമായി ബന്ധമുണ്ടാകട്ടെ. അനുസരണയുടെ ഉന്നത നിലവാരം സ്ഥാപിക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. സ്വന്തം ആരാധനകളിൽ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ.
Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.